സകല മഹത്വത്തിനും പ്രതിഷ്ഠയ്ക്കും യോഗ്യനായിരിക്കുന്ന കർത്താവിന് എല്ലാ മഹത്വവും ആദ്യമായി അർപ്പിക്കുന്നു. പ്രാരംഭമായി ബഥേൽ ബൈബിൾ കോളേജിന്റെ അഭിവാദനങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. അതിന്റെ ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങളെ പ്രത്യേകം ഗ്രീറ്റ് ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പെന്തക്കോസ്ത് വേദപാഠശാലയായിട്ടാണ് ഇന്ന് പുനലൂരുള്ളായിരിക്കുന്ന അസംബ്ലി ഓഫ് ഗോഡിന്റെ ബഥേൽ ബൈബിൾ കോളേജ് അറിയപ്പെടുന്നത്. മറ്റൊരു ബൈബിൾ കോളേജ് അന്ന് നാട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ 1927 മാവേലിക്കരയിൽ സ്ഥാപിച്ചതായിരിക്കുന്ന ഈ ബൈബിൾ കോളേജ് സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപയ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ മുൻപോട്ട് പോകുവാൻ എത്തുകൊണ്ട് ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വലിയൊരു ദാസന്മാർക്ക് ദൈവം നൽകിയതായിരിക്കുന്ന ദർശനമാണ് അതിന് പിന്നിൽ ഉണ്ടായിരുന്നത്. വിശേഷ പേരെടുത്ത് പറയത്തക്കവണ്ണം ഡോക്ടർ ജോൺ ബർജസിന്റെ ദർശനമാണ് വാസ്തവത്തിൽ ഈ സ്ഥാപനത്തിന് ബഥേൽ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് മാവേലിക്കരയിൽ ആരംഭിക്കുവാൻ എത്തുകൊണ്ടും ഇടയായി തീർന്നിട്ടുള്ളത്. അതിനുശേഷം ദീർഘവർഷങ്ങൾ കർത്താവിന്റെ ദാസന്മാരായ ഡോക്ടർ സി കുഞ്ഞുമൻ, ഡോക്ടർ ജോൺ കാർണിക്കൽ, ഡോക്ടർ പി എസ് ഫിലിപ്പ് എന്നീ കർത്തദാസന്മാർ ഈ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽമാരായി ചുമതലയേൽക്കുകയും ദൈവത്തിന്റെ കൃപയാൽ വളരെ പ്രശംസനീയമായ നേതൃത്വം നൽകിക്കൊണ്ട് ദൈവത്തിന്റെ വേലയുടെ മുഖത്ത് അവരായിരിക്കുകയും ചെയ്യുവാൻ എത്തുകൊണ്ടും ഇടയായി. ഇന്ന് എന്നെ കൂടാതെ കർത്താവിന്റെ ദാസന്മാർ പാസ്റ്റേഴ്സ് കെ ജെ മാത്യു, ടി എസ് ചെങ്ങലൂട്ടി, കെ എസ് സാമുവൽ, ഡി ജോയി, ജോൺ സാമുവൽ, നിത്യൻ കെ വർഗീസ് തുടങ്ങിയ കർത്തദാസന്മാർ ആ കോളേജിൽ അധ്യാപകരായിരിക്കുന്നു. ദൈവം എനിക്ക് ഇങ്ങനെയൊരു അവസരം നൽകിയ സമയത്ത് എന്റെ വലിയ താല്പര്യമായിരുന്നു അസംബ്ലി ബോർഡിന്റെ മുൻനിരയിൽ കഴിഞ്ഞ നാളുകളിൽ അധ്വാനിച്ച ദൈവദാസന്മാർ വിസ്മരിക്കപ്പെടുവാനൊക്കെ ഇടയായി തീരരുത് എന്നുള്ള ചിന്ത എന്റെ അടുത്ത് കടന്നു വരുവാനൊക്കെ ഇടയായിട്ടുള്ള മകനെ ഈ വർഷത്തിൽ ചുമതലയേറ്റതിനു ശേഷം കർത്താവിന്റെ ദാസന്മാരായിരിക്കുന്ന റവറൻ എം എസ് മത്തായി, റവറൻ കെ എം ചാക്കോ, റവറൻ ടി ജെ സാമുവൽ, റവറൻ ഘോഷി മേജീൻ തുടങ്ങിയ ആളുകൾ കൂടെ ഈ വർഷം ഞങ്ങളോട് ഒരുമിച്ച് അധ്യാപനത്തിൽ അവിടെ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ സന്തോഷകരമായിരിക്കുന്ന വസ്തുതയാണ്. അവരെ കൂടാതെ പാർട്ട് ടൈം ടീച്ചേഴ്സായും വിസിറ്റിംഗ് ലെക്ചേഴ്സായും പല ആളുകളുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ടി ഒരു രാത്രിയല്ലല്ലോ ഇത്, നാം ദൈവദിനത്തിന് മുമ്പിൽ ആയിരിക്കുന്നത് കൊണ്ട് കൂടുതൽ സമയങ്ങൾ ഞാൻ അതിനുവേണ്ടി ചെലവഴിക്കാൻ എത്തണം ഉദ്ദേശിക്കുന്നില്ല. ഒരിക്കൽ ഒരു ത്രിവർത്തന കോഴ്സായി ആരംഭിച്ചതായ ബഥേൽ ബൈബിൾ കോളേജിന്റെ ക്ലാസുകൾ ഇന്ന് പല സ്റ്റെപ്പുകളിൽ മുൻപോട്ട് കടന്നു വരുവാനൊക്കെയുള്ള ദൈവം ഇടയാക്കി തീർത്തു. 1985 ഞാൻ അവിടെ രജിസ്ട്രാറായി ചാർജ് എടുക്കുന്ന സമയത്ത് അതൊരു ബി ടി എച്ച് നൽകുന്ന സ്ഥാപനമായും പിന്നീട് മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി, ഇന്ന് മാസ്റ്റർ ഓഫ് തിയോളജി അത് നൽകുന്ന സ്ഥാപനമായി അത് വളരുവാനൊക്കെ വേണം ഇടയായിത്തീർന്നു. എനിക്കറിയാം അതിന്റെ പുറകിൽ വളരെ പ്രാർത്ഥിക്കുകയും കൈകൾ തുറന്ന് സഹായിക്കുകയും ചെയ്തതായ കർത്തൃദാസന്മാർ, സഹോദരി സഹോദരന്മാർ ഈ യുഎഇയുടെ പ്രദേശങ്ങളിൽ, ഗൾഫിന്റെ പ്രദേശങ്ങളിലുണ്ട്. അത് വളരെ നന്ദിയോടെ അത് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് തുടർന്നും ഈ കോളേജിനെ ഓർത്ത് പ്രാർത്ഥിക്കാനുള്ളതായിരിക്കുന്ന അവസരങ്ങളുണ്ട്. അത് മാത്രമല്ല, അതിനോട് ചേർന്ന് സഹകരിപ്പാൻ്റെ ഗുണം ദൈവം നിങ്ങൾക്ക് തരുന്ന അവസരങ്ങൾ ഉപയോഗിക്കണമേ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. ബഥേലിൽ ഇന്ന് നടക്കുന്ന ആ കോഴ്സുകൾ വളരെ സ്റ്റാൻഡേർഡുള്ള, ഏതെങ്കിലും ഒരു കോഴ്സ് നടത്തി, ഏതെങ്കിലും ഒരു ഡിഗ്രി നടത്തി കുറച്ചുപേരെ ഇറക്കിവിടുക എന്നുള്ളതായിരിക്കുന്ന ചിന്താഗതിയല്ല. ഏഷ്യ തിയോളജിക്കൽ അസോസിയേഷന്റെ ക്രെഡൻഷ്യൽസ് ലഭിക്കത്തക്ക നിലയിൽ അവരെ ട്രെയിൻ ചെയ്യുവാനൊക്കെ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. തറാമ്പൂരിന്റെ ഡിഗ്രി ഞങ്ങൾ ഓഫർ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരുടെ ലെവലിൽ തന്നെ നിന്നുകൊണ്ട് ദൈവവചനത്തിന്റെ ടീച്ചിങ് നടത്തുവാനൊക്കെ വേണം. ക്വാളിഫൈഡ് ആയിട്ടുള്ളതായിരിക്കുന്ന അധ്യാപകരെ ദൈവം ബഥേലിൽ തന്നിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. അവർക്കായി പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വളരെ വിശാലമായിരിക്കുന്ന ഒരു ലൈബ്രറി ബഥേലിനുണ്ട്. ആ ബഥേലിന്റെ ലൈബ്രറിയിൽ കഴിഞ്ഞ അതെ മാസം വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ആ കമ്പ്യൂട്ടറിന്റെ അപര്യാപ്തത ഉണ്ടായിരുന്നുവെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ദൈവം ഈ ദിവസങ്ങളിൽ അതിനുള്ളതായിരിക്കുന്ന പ്രൊവിഷൻസ് തരികയും ചെയ്യുന്ന വിശാലമായ റിസർച്ച് അവിടെ തുടങ്ങത്തക്കതായ രീതിയിൽ ദൈവം അതിനാവശ്യമായിരിക്കുന്ന ക്രമീകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ സഹകരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ സഹകരിക്കുകയും ചെയ്യുവാനുള്ളതായിരിക്കുന്ന അവസരമുണ്ട്. 20,000 or 25,000 രൂപയ്ക്കകത്ത് നമുക്ക് ഇന്ന് ഒരു കമ്പ്യൂട്ടർ ലഭ്യമാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, ഞാൻ ആദ്യത്തെ കമ്പ്യൂട്ടർ വാങ്ങിക്കുമ്പോൾ 80,000 rupees 80,000 രൂപ ആദ്യം അതിന് കൊടുക്കണമായിരുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പാണ്.
എന്നാൽ അവിടുത്തെ പ്രവർത്തനത്തിന് സഹായമായി നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യുവാൻ എപ്പോഴും സാധിക്കും. വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യുവാൻ 15,000 rupees ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു വർഷം കൊടുക്കുക, അതിനെ സ്പോൺസർ ചെയ്യുവാൻ എപ്പോഴും സാധിക്കും. കോളേജിന്റെ മറ്റ് ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുവാൻ എപ്പോഴും ഇടയായി തീരട്ടെ. 1968 ബാംഗ്ലൂർ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായി തീരുവാനിടയായി. അന്നും അതിനുശേഷവും കുറെ വർഷങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്. വിദ്യാർത്ഥികളെല്ലാം വെള്ളമില്ലാത്തത് കൊണ്ട് കല്ലടയാറ്റിൽ പോയി കുളിക്കുമായിരുന്നു. ഇന്ന് കല്ലടയാറ്റിൽ ഞങ്ങൾ ആരെയും വിടുന്നില്ലെങ്കിലും വെള്ളമില്ലായ്മ ഇന്നും തുടരുക. എന്തുകൊണ്ടോ ആ കുന്നുപുറത്ത് ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വെള്ളമില്ല. 2-3 പ്രാവശ്യം ഞങ്ങൾ അവിടെ ബോർവെല്ലുകൾ കുഴിക്കുന്നതിനിടയായി. ഇതുവരെ അത് ഞങ്ങൾ അതിൽ വിജയിച്ചിട്ടില്ല. ഞാൻ ഈ കോൺഗ്രഗേഷനോട് വളരെ അത്യാവശ്യമായി പറയുന്ന ഒരു കാര്യം, വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. എന്റെ വിശ്വാസം ആ 6 acre ആ കുന്നിന്റെ പുറം, ആ മലപ്രദേശം, മുസാവരിക്കും അല്ലെങ്കിൽ ബഥേൽ മൗണ്ട് എന്നറിയപ്പെടുന്ന ആ മലപ്രദേശത്ത് ദൈവത്തിന് എവിടുന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ഉറവുകൾ അതിനെ വിടാൻ സാധിക്കുമെന്ന് ഇപ്പൊ ഞാൻ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുക. ഞാൻ എന്റെ കൂട്ടുവേലക്കാരായ അധ്യാപകരോട് പറഞ്ഞു, എല്ലാവർക്കും കൂടെ ഉപസിച്ച് കുഞ്ഞുകുട്ടി ആവാല വൃദ്ധം അത് ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നീരഴുക്കുകൾ എവിടെ കൂടെ പോയാലും അതിനെ തിരിച്ചുവിടാൻ കഴിയുന്ന ദൈവത്തിന് ആ ബഥേലിന്റെ കോമ്പൗണ്ടിലൂടെ നീരൊഴുക്ക് വിടാൻ കഴിയും. അതിനുള്ളതായിരിക്കുന്ന ഒരു അവസരം ദൈവം ഞങ്ങൾക്ക് തരും. ആ അവസരത്തിൽ ദൈവം ഞങ്ങൾക്ക് തരുന്ന കാഴ്ചപ്പാടിലും ദർശനത്തിലും അവിടെ അതെ കുഴിച്ച് നിശ്ചയമായും ആ കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ളതായിരിക്കുന്ന വെള്ളം അത് ഞങ്ങൾക്ക് ലഭിക്കാനിടയായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ചിലപ്പോൾ ഒരു കുടുംബത്തിനോ രണ്ട് കുടുംബത്തിനോ അല്ല, ഞങ്ങളെങ്കിൽ 10 വേണമെങ്കിലും പറ്റും. പക്ഷേ 10, 140, 180 അതെ ആളുകൾ പാർക്കുന്ന ആ കമ്മ്യൂണിറ്റിയിൽ നിശ്ചയമായി നിങ്ങൾക്കറിയാം ആ വെള്ളം കൊണ്ട് അതെ കഴിയുകയില്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളോട് ഒരുമിച്ച് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിന്റെ വരവിന് താമസമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ഏതെങ്കിലും സമയത്ത് നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഒരവസരം ദൈവം നിങ്ങൾ തരികയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രാർത്ഥനയുടെ മറുപടിയായിരിക്കും ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത് എന്ന് എന്റെ ഹൃദയത്തിൽ ചിന്തയുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം സഹായിക്കുവാൻ, ദൈവത്തിന്റെ കൃപ അതിന്റെ മേൽ പകരുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഏതാണ്ട് 10 to 12 lakh rupees ആ പ്രോജക്ടിനായി വേണ്ടിവരും. ദൈവം അതെ പണം തരും. പണമില്ലാത്തതിന്റെ പേരിൽ കർത്താവിന്റെ ഒരു പ്രോജക്ട് ഇതുവരെ നടക്കാതിരുന്നില്ല. അതുകൊണ്ട് ഇത് നടക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം ആ വിഷയത്തിന് മേൽ പ്രവർത്തിക്കും. നിങ്ങൾക്ക് അതിന്റെ പങ്കാളികളായി തീരുവാനൊക്കെ വേണം, ഇടയായി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ഈ ആദ്യത്തെ ദിവസം തന്നെ കടന്നു വന്ന എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, കർത്താവിന്റെ വലിയ ദാസന്മാരെ, ഞാൻ ഒരു പ്രാവശ്യം കൂടി അഭിവാദനം ചെയ്യട്ടെ. നിങ്ങൾക്ക് കർത്താവിന്റെ വചനത്തോടുള്ള സ്നേഹത്തിനായി, ദൈവസന്നിധിയിലുള്ളതായിരിക്കുന്ന താല്പര്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇന്ന് രാത്രിയിൽ തന്നെ ദൈവം നമ്മോട് സംസാരിക്കുകയും ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ദൈവത്തിന്റെ കരസ്പർശനം ഇതിനിടയിൽ നമുക്ക് കാണുകയും ചെയ്യുവാൻ ദൈവത്തെ ആദ്യം തീർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 4 നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ജോൺ chapter 4 verses 28-30 4 യോഹന്നാന്റെ സുവിശേഷം 28 to 30 വാക്യങ്ങൾ. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുമീൻ, അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു.
നമ്മുടെ കണ്ണുകളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സാധാരണയായി ഇങ്ങനെയുള്ള യോഗങ്ങളിൽ വേദപുസ്തകം വായിച്ചതിനു ശേഷം പ്രാർത്ഥിക്കാനെടുക്കുന്ന റുട്ടീൻ സമയം നമ്മൾ സാധാരണ ചെയ്യുന്നൊരു സമയമുണ്ട്. എന്റെ സഹോദരി സഹോദരന്മാരോട് എനിക്കൊരു അപേക്ഷയുള്ളത്, കർത്താവെ ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള നൽകി തരുവാൻ അവിടെ നിങ്ങളുടെ മധ്യത്തിൽ വന്നിട്ടുള്ളതിനാൽ എന്നോടുള്ള അവിടുത്തെ സന്ദേശം അറിയിക്കണമെന്ന് ഹൃദയംഗമായി ആത്മാർത്ഥമായി ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിപ്പാൻ എപ്പോഴും ഞാൻ അപേക്ഷിക്കുന്നു. കേട്ടിട്ട് ഞങ്ങൾ അങ്ങനെ പോകുവാനല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് വ്യതിയാനമാണ് ആവശ്യമായിരിക്കുന്നത് ആ വ്യതിയാനം ഞങ്ങളെ നൽകി തരുവാൻ എപ്പോഴും ദൈവമേ അവിടുന്ന് ഇടയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിച്ചാണ്ട് ആ സന്ദേശം ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ മാത്രമല്ല ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി. ആ കർത്താവെ രൂപാന്തരത്തിനനുസരിച്ച് ഒരു തീരുമാനമെടുത്ത് ഇവിടുന്ന് നടക്കുവാൻ ഇടയായി തീരണമേ എന്ന് ഒരു നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാലും സ്വർഗീയ പിതാവെ മനോഹരമായിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം. അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരുന്നു. അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സുപ്രമാനമായി ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തന രഹിതമായി തീരുവാനല്ല, അത് പ്രവർത്തിക്കുന്നതായി തീരുവാൻ. ഞങ്ങൾ കർത്താവെ സാധാരണ ചെയ്യുന്ന പോലെ, സാധാരണ കേൾക്കുന്ന പോലെ സംഗതികളെ കേട്ടിട്ട് മടങ്ങുന്നവരായിട്ടല്ല, ഇന്ന് രാത്രി നീ ഞങ്ങളിവിടെ കൊണ്ടുവന്നതിന് ഉദ്ദേശമുള്ളതിനാൽ ഞങ്ങൾ അങ്ങനെ സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളോട് സംസാരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിക്കുന്നു. അങ്ങയുടെ ദാസന്മാരോട് ചേർന്ന് നിന്ന് അങ്ങയുടെ വചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം നിന്റെ ദാസനെ ഇനി ബലപ്പെടുത്തുവാനാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ നിന്നും നാട്ടിൽ നിന്നും കരതോന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അടികളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.
ഈ രാത്രിയിൽ നാം വായിച്ചു കേട്ടതായിരിക്കുന്ന വേദഭാഗത്തു നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. ഈ യോഗത്തിന്റെ പ്രാരംഭ ദിവസം എന്നുള്ള നിലയിൽ നാം ഇതൊക്കെ അനങ്ങിയൊക്കെ വരുന്നതേ ഉള്ളതെന്ന് എനിക്കറിയാം. എന്നാൽ ആത്മനിലവിൽ കർത്താവിനെ ആരാധിക്കാനും മഹത്വപ്പെടുത്തുവാനും കഴിയുന്ന ആത്മീയ കൂട്ടായ്മയാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. ഈ ദൈവദിനം കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവനാമത്തിന്റെ മഹത്വത്തിന് കാരണമാകുവാൻ കവണം ഇടയായി തീരും. ഇതിന്റെ അതിരുകൾ വിശാലമാകുവാൻ ഇനിയും ഈ പട്ടണത്തിൽ ദൈവത്തിന്റെ ജനങ്ങൾ ഉള്ളവര് പലരും കൂടെ ഇതിനോട് ചേർന്ന് വന്ന് ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ കവണം ഇടയായി തീരുന്ന ഒരു ശോഭനമായിരിക്കുന്ന ഭാവി ഇതിന് മുമ്പിൽ ഞാൻ കാണുന്നുണ്ട്. സുഖത്തിലെ ദൈവം തക്ക സമയത്ത കാര്യങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വായിച്ച വാക്യത്തിലേക്ക് മടങ്ങി വരികയാണ്. 28 വാക്യം മുതലാണ് നാം വായിക്കുവാനിടയായത്. അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു ജനങ്ങളോട്, ഞാൻ ചെയ്തൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കണ്ടി, അവൻ പക്ഷേ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു. സുവിശേഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സുവിശേഷമായിരിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിലെ സംഭവം, ചരിത്രം, അത് മുഴുവൻ നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. ഇന്ന് രാത്രി വചനത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്ന ഈ നിമിഷങ്ങളിൽ ഈ വചനത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഏതെങ്കിലും ഒരു വാക്യം വായിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിലുള്ളതായിരിക്കുന്ന ഒരു വ്യാഖ്യാനം നൽകുവാൻ ഞാൻ ഇന്ന് രാത്രി മുതലുകയില്ല. വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് അകത്തു നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൈവിക ആലോചനകളായിരിക്കും നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നൂതനമായിരിക്കുന്ന പല ആശയങ്ങളോടുകൂടെ വചനത്തിന്റെ ഒക്കെ വരമ്പുകളെ മാറ്റിക്കളഞ്ഞിട്ട് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കുന്ന നൂതന മാർഗങ്ങൾ ഇന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയും ആളുകളെ കൂട്ടാനുള്ള ഒരു മാർഗമായി പലപ്പോഴും അതിനെ കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ തിരുവചനം നമ്മോട് എന്ത് പറയുന്നു എന്നുള്ളത് നിലനിൽക്കുന്ന സംഗതിയായി നാം അറിയപ്പെടേണ്ടത് ആവശ്യമാണ്. നിങ്ങൾക്കറിയാൻ ഞാൻ പറയാതെ തന്നെ ഒരു പ്രത്യേക സമയത്ത് പൂത്തിരി കത്തുന്ന പോലെ മുമ്പോട്ട് വന്ന് പലരുടെയും അത് ശ്രദ്ധ പിടിച്ചു പറ്റിയ തൊഴിലാളികളും ആ തീ മണ്ഡലത്തിൽ പേര് പറയുവാൻ പോലുമില്ലാതെ അജ്ഞാതമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. വചനത്തിന്റെ വ്യവസ്ഥയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം എക്കാലം ഉറച്ചു നിൽക്കുവാൻ കഴിയുന്ന ആത്മീയ അടിത്തറയിലാണ് പണിയപ്പെടുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഉപസ്ഥനായിരിക്കുന്ന പൗലോസും അതുപോലെ വേദ പുസ്തകത്തിലെ വളരെയധികം ശക്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളതായിരിക്കുന്ന മാതൃകയിൽ ഇന്ന് രാത്രിയിൽ ദൈവം ശ്രദ്ധിക്കാൻ വേണം നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീരട്ടെ. 28 വാക്യത്തിന്റെ ആരംഭം ഇങ്ങനെയാണ് തുടരുന്നത്, അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട്. ഈ സഹോദരി ആരാണെന്നുള്ളത് ഞാൻ വിശദീകരിക്കാതെ അറിയാം എന്നുള്ളത് കൊണ്ട് അവളെ കുറിച്ചുള്ള വലിയ വിശകലനം നടത്തുവാൻ ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അത് വ്യാഖ്യാനിക്കുവാനും അല്ലെങ്കിൽ വിശദീകരിക്കുവാനും കഴിയുന്ന ഒരാത്മീയ പശ്ചാത്തലം അത് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. എന്നാൽ ഈ സഹോദരിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില വസ്തുതകൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. 24 വാക്യത്തിൽ ദൈവം ആത്മാവാകുന്നു എന്നും അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിന് സത്യത്തിലും നമസ്കരിക്കണമെന്നും അത് കേട്ട് കഴിഞ്ഞ സ്ത്രീ അവനോട് ചോദിച്ചു, മഷിക എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് അറിയുന്നു, അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും എന്ന് പറഞ്ഞു. യേശു അവളോട് നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മഷിക എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കേട്ട മാത്രയിൽ
ജീവിതത്തിൽ ഉണ്ടായ ഒരു വലിയ വ്യത്യാസമാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ രാത്രിയിൽ ഞാൻ കൊണ്ടുവരുന്നത്. 27-ാമത്തെ വാക്യം അതിന്റെ കണ്ടിന്യൂവേഷൻ അല്ല, അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത് എഡിറ്റോറിയൽ നോട്ട്സ് എന്നാൽ 26-ന്റെ കണ്ടിന്യൂവേഷൻ ആണ്. 28-ാമത്തെ വാക്യം യേശു മശിഹായാണെന്ന് മനസ്സിലാക്കിയ നിമിഷം, ഇവനെയാണ് ഞങ്ങൾ കാത്തിരുന്നത് എന്ന് അവർ ഗ്രഹിച്ച നിമിഷം, ഞങ്ങളുടെ മുഴുവൻ പ്രത്യാശയും ഞങ്ങളുടെ ആശയം ഈ മശിഹായാണെന്ന് അവർ ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ബാക്കി വന്നു അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളെ അല്ല, അവൾ കൊണ്ടുവന്ന പാത്രം വെച്ചിട്ട് അവൾ അവിടെ നിന്നും അത് ഒഴിവാക്കണം തുടങ്ങുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ കരുതിയിരുന്നത് ഇവിടെ അവൾ താഴെയിടുന്നതായി നിങ്ങൾക്ക് കാണാം. ഈ പാത്രം അവൾക്ക് വലിയതായിരുന്നു, ഈ വെള്ളം കോരാൻ വന്നത് അവൾക്ക് വലിയ കാര്യമായിരുന്നു, ഇത്രയും ഡിസ്റ്റൻസിൽ വന്നത് അവൾക്ക് വലിയ കാര്യമായിരുന്നു, നടുക്ക് വന്നത് അതിനേക്കാൾ വലിയ കാര്യമായിരുന്നു. പക്ഷേ അവൻ ജീവിതത്തിൽ വലുതെന്ന് കരുതിയത് മുഴുവനും ഞാനാണ് യേശു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, മശിഹായ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്റെ മുൻപിൽ ഒന്നുമില്ലാതായി നിഷ്പ്രഭമായി മാറിയപ്പോൾ അവൾക്ക് അതൊന്നും വലുതായി തോന്നിയില്ല. അവൾക്ക് വലുതായി ഇനി ഒരാളെ കാണാൻ കഴിയുമെങ്കിൽ അവൾ കാത്തിരുന്ന മഷിഹായല്ലാതെ ആരെയും വലുതായി കാണുവാൻ അവളുടെ ജീവിതത്തിൽ കഴിയുമായിരുന്നില്ല. ഇന്ന് വളരെ ഈസിയായി ആധുനിക മണ്ഡലത്തെ സ്വാധീനിക്കുന്ന മെറ്റീരിയലിസത്തിന്റെയും പ്രോസ്പെറിറ്റി ഗോസ്പെലിന്റെയും നടുവിൽ നിന്നുകൊണ്ട് ആത്മാർത്ഥമായി ഞാൻ വിളിച്ചു പറയട്ടെ, കഴിഞ്ഞ 42 വർഷത്തെ ആധുനിക ശുശ്രൂഷയുടെ നടുവിൽ എനിക്ക് വിളിച്ചു പറയുവാൻ കഴിയുന്നത് സ്വർഗത്തിലെ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഏത് മെറ്റീരിയൽ വരുന്നാലും ഏത് സാഹചര്യത്തിൽ നടുവിലും മഷിയായിരിക്കും അവരുടെ ജീവിതത്തിലെ വലുത്. അല്ലാത്തതിന്റെ പുറകെ ഓടുന്നത് അത് ദൈവത്തിന്റെ സമിതിയിൽ വചന പ്രയാരമുള്ളതല്ല.
അതിനകത്തൊന്നും കോംപ്രമൈസിന്റെ ആവശ്യമൊന്നുമില്ല, ആരെയും പ്രസാദിപ്പിക്കുവാൻ വേണ്ടി മിണ്ടാതിരിക്കേണ്ട കാര്യമില്ല. ഈ പുസ്തകം പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന ഒരു ദൈവവചനത്തിന് പറയുവാൻ കഴിയുന്ന വലിയ യാഥാർത്ഥ്യമാണിത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദൈവമാണെങ്കിൽ അതിനേക്കാൾ വലുതായി കാണാൻ എനിക്ക് ഒന്നുമില്ല എന്ന് വിളിച്ചു പറയാൻ കഴിയുന്നത് ഇന്ന് രാത്രിയിലും വിളിച്ചു പറയട്ടെ. നിങ്ങളെ അനുഗ്രഹിക്കാതെ എന്റെ ദൈവം ഇവിടുന്ന് പോകുന്ന കാര്യം എന്റെ ദൈവം വ്യവസ്ഥയുടെ ദൈവമാണ്. എനിക്കിപ്പോൾ സന്ദേഹം തോന്നിയിട്ടുള്ള, വിഷമം തോന്നിയിട്ടുള്ള ഒരു ചിന്താഗതി ഇന്നത്തെ പല അതേ യോഗങ്ങളിലും ക്രൂസേഡുകളിലും മുഴങ്ങി കേൾക്കാറുണ്ട്. മറ്റൊന്നുമല്ല, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ക്ഷമിക്കുന്നവരെ ഞാൻ ക്ഷമിക്കും, നീ മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. എട്ടുപൊട്ടും തിരിയാത്ത രക്ഷിക്കപ്പെടാത്ത പുള്ളികൾ മുമ്പോട്ട് വരുമ്പോൾ മുമ്പോട്ട് വിളിച്ചു നിർത്തിയിട്ട് അവരുടെ മേൽ കൈവച്ച് അവരെ കുലുക്കി താഴെയിട്ടിട്ട് പറയുമ്പോൾ ഇന്ന് രാത്രി വ്യവസ്ഥ വിട്ടു പോകുന്ന പ്രസംഗങ്ങളുടെ നടുവിൽ നിന്ന് വേറിട്ടിരുന്ന് കൊണ്ട് വിളിച്ചു പറയട്ടെ, ആ വാക്യം അതെ കയറി വരുന്ന ആർക്കുമുള്ളതല്ല, ആ വാക്യത്തിന്റെ പുറകിൽ ദൈവത്തിന് അടിസ്ഥാനപരമായ പ്രമാണമുണ്ട് എന്നുള്ളത് ഓർത്തുകൊള്ളണം.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം അത് ജീവിതത്തിൽ പ്രാപിക്കാത്ത ഒരുത്തരുള്ള അനുഗ്രഹമല്ല 2-ാം വാക്യം. 1-ാമത്തെ വാക്യം പറയുന്നത് നീ നിന്റെ ദേശത്തെയും ചർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ആ ആളിനോടാണ് 2-ാം വാക്യം പറഞ്ഞത്. 1-ാം വാക്യം ഇറൈസ് കളഞ്ഞിട്ട് 1-ാം വാക്യം മക്കപ്പി എഴുതിട്ട് 2-ാം വാക്യം കൊടുക്കാൻ മനുഷ്യത്തിന് പ്രമാണമില്ല. ആദ്യത്തെ അനുസരിക്കാത്ത അനുസരണങ്ങൾ 2-ാം വാക്യത്തിന്റെ അനുഗ്രഹമില്ല. അനുസരിക്കുന്ന ദൈവമുണ്ട്, നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിനാണ് നിഷേധിക്കുന്നെങ്കിൽ നീ അത് കാണും, നിന്റെ തലമുറയും ആ അനുഗ്രഹിക്കാതെ.
അവളെ സംബന്ധിച്ചിടത്തോളം അവൾ വിചാരിച്ചിരുന്ന ഒത്തിരി കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ എടുത്തു പറയുവാൻ രക്ഷണം ഉണ്ടായിട്ടും അവൾക്ക് ദൈവസന്നിധിയിൽ ഇന്ന് ഈ ഒരു വ്യതിയാനത്തിന് കാരണമാകുവാൻ ഇടയായിട്ടിരുന്നതിന്റെ രഹസ്യം എന്തെന്ന് ചോദിച്ചാൽ അവൾ ഇതുവരെ വലുതെന്ന് കരുതിയിരുന്ന അതെ എല്ലാത്തിനേക്കാളും വലുതായി യേശുവിനെ കാണുവാൻ രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളതായിരിക്കുന്ന ആ വലിയ സംഗതി ഈ രാത്രിയിൽ ദൈവജനം മറക്കരുത്. ആഗോള വ്യാപകമായി അത് ദൈവബന്ധത്തെ തച്ചുടച്ചുകൊണ്ട് ആഗോള വ്യാപകമായി ഇതിന്റെ യാഥാർത്ഥ്യത്തെ നിരാകരിച്ചുകൊണ്ട് ആഗോള വ്യാപകമായി പ്രശ്നങ്ങൾ അട്ടുവാൻഗ്രഹത്തിന് വേണ്ടി ഓടി നടക്കുന്ന അനേകരുള്ളപ്പോൾ ഇന്ന് രാത്രിയിൽ അത് നാം പറയുന്ന ഐക്യ ദൈവീക അനുഗ്രഹം എന്ന് പറയുന്നത് വിശ്വാസം എന്നത് ആശിക്കുന്നതിന് ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, നമുക്ക് കാണാനറിയാവുന്ന വാക്യമാണെങ്കിലും ജീവിതത്തിൽ ഇല്ലാത്തതായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിശ്വാസം. അതുകൊണ്ടാണ് നാം അത് വിശ്വാസത്തിന്റെ പടികൾ വിട്ട് പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പൗലോസിന്റെ വാക്കുകൾ ഇഷ്ടമാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവരെങ്കിൽ ഉപദ്രവി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന മനസ്സിലെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, വിളിച്ചു പറഞ്ഞ ലോകത്തോട് ഞാൻ ആരെ വിശ്വസിച്ചെന്ന് എനിക്കറിയാം, ഞാൻ ആരുടെ പുറകെ പോകുന്നെന്ന് എനിക്കറിയാം, എന്നെ വിളിച്ചത് ആരാണെന്ന് എനിക്കറിയാം, എന്നെ വഴിയിൽ അവൻ ഇടത്തില്ലെന്ന് എനിക്കറിയാം, എന്നെ എത്തിക്കേണ്ടിടത്ത് കൊണ്ടെത്തിക്ക, അവൻ ശക്തനാണെന്ന് ഞാൻ ഉറച്ചത് കൊണ്ട് അവന്റെ പുറകെ അവനെ തിരിക്കുവാനായി. ദൈവവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് വളരെ വിശദമായി അത് വിശദീകരിക്കാൻ കഴിയത്തില്ലെങ്കിലും പറയട്ടെ, അബ്രഹാമിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ വളരെയധികം മനോഹരമായ സ്റ്റെപ്പുകളായിരുന്നു എന്ന് കാണുവാനൊക്കെ അവിടെ സാധിക്കും. ദേശത്തെയും ചാട്ടക്കാരെയും പിതൃഭവനത്തെയും വിട്ട പുറപ്പെടുക എന്നുള്ളത് ഈസിയായ കാര്യമൊന്നുമല്ല. ഇത് പ്രസംഗിക്കാൻ ചിലപ്പോൾ സ്റ്റേജ് എളുപ്പമായിരിക്കുമെങ്കിലും നമ്മുടെ അന്നത്തെ പശ്ചാത്തലങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സംസ്കാര സമ്പന്നമായി നീക്കുന്നതായ കൽദയരുടെ ഊര് അല്ലെങ്കിൽ മെസപ്പൊട്ടേമിയൻ പ്ലേസിൽ നിന്ന് ഈ കർത്താവിന്റെ പുറകെ ദൈവത്തിന്റെ പുറകെ അതുവരെ അവനെ അന്യം നിന്ന് അതുവരെ അവന്റെ ഭാഗമല്ലാതെ നിന്ന് ആ സന്നദ്ധിക്ക് വഴി ഇറങ്ങുവാൻ അവൻ ഈസിയായി കഴിയുമായിരുന്നില്ല. ഇന്ന് നമുക്ക് കഴിയുന്നില്ല. പിന്നല്ലേ അന്നത്തെ കാലത്ത് സകലവും പ്രതീക്ഷകളായി അത് മുൻപോട്ട് പോയ കാലത്ത് അവൻ എങ്ങനെയാ സ്റ്റെപ്പ് എടുത്തു വെച്ചു എന്ന് ചോദിച്ചാൽ അവൻ കണ്ടെത്തിയവനായിരിക്കുന്ന ദൈവം അവന് ദർശനത്തിൽ ലഭിച്ചതായ ആഹ്വാനം അവൻ ബന്ധം പുലർത്തുവാൻ കഴിഞ്ഞ ദൈവം അത്ര ശ്രേഷ്ഠനാണെന്ന് അവൻ മനസ്സിലാക്കിയത് കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ അവർ ദീർഘബന്ധങ്ങളായി അവന്റെ അമ്മയപ്പന്മാരും അവന്റെ തലമുറകളും അത് ശ്രേമിച്ച ആരാധനയെ വേണ്ട എന്ന് വയ്ക്കുവാനിടയായ അവൻ മനസ്സിലായി ഇതിനേക്കാൾ ശ്രേഷ്ഠമായ എന്റെ മുമ്പിലുള്ളത്. ദൈവസന്നിധിയിൽ ആ കാഴ്ചപ്പാടുകൊണ്ടാണ് അവൻ ഇറങ്ങുവാൻ തുടങ്ങുകയായിരുന്നു. വീടിന് തീ പിടിച്ചു കഴിയുമ്പോൾ ആ വീട് മുഴുവൻ പുകയാൽ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ ഒരു കൊച്ചു കുഞ്ഞ് നിലവിളിച്ച ഒരു ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വായിച്ചു കാണാം. ആ കുഞ്ഞ് നിലവിളിക്കുകയാണ്, അപ്പൻ വീടിനകത്തില്ല, താഴെ അവർ ദാതങ്ങളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് വളരെ പെട്ടെന്ന് വീട് തീ പിടിച്ചു പുകയാൽ നിറയുവാനൊക്കെ ഉടനെയായിരുന്നു. ആ സാഹചര്യത്തിൽ കുഞ്ഞിന്റെ നിലവിളി കേട്ടപ്പോൾ അപ്പൻ മുമ്പിലേക്ക് കടന്നു ചെന്നിട്ട് അത് വിളിച്ചു പറഞ്ഞ കുഞ്ഞിനോട്, മോനെ ഞാൻ ഇന്ന ജനലിൽ അവിടെ നിൽപ്പുണ്ട്, നീ അവിടോട്ട് ചാടിയാ മതി. അവൻ അവിടെ വന്നിട്ട് ചോദിച്ചപ്പോ ഞാൻ എങ്ങനെ ചാടും, എനിക്ക് നിന്നെ കാണാൻ കഴിയത്തില്ല, പുകച്ചുരുളുകൾ അത് വമിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് നിന്റെ ശബ്ദം കേട്ടാ പക്ഷെ എനിക്ക് നിന്നെ കാണാൻ കഴിയത്തില്ല. ആ അപ്പൻ അവിടെ വന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നിനക്ക് എന്നെ കാണാൻ കഴിയത്തില്ലെങ്കിലും നീ എന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, ഞാൻ നിന്റെ ഫ്രണ്ടിലെ ജനലുള്ളായിരിക്കുന്ന ആ സ്ഥാനത്ത് നിൽക്കുകയാണ്, എടുത്തു ചാട, നീ അപ്പന്റെ കരങ്ങളിൽ സുരക്ഷിതമായി ഇടയായിരിക്കും. കഴിഞ്ഞ 10 കൊല്ലം, 20 കൊല്ലം, 50 കൊല്ലം, 35 കൊല്ലം അവന്റെ പുറകെ ഇറങ്ങി തിരിച്ച ദൈവദാസന്മാരെ, ദൈവമക്കളെ, നിങ്ങൾ അവന്റെ പുറകെ ഇറങ്ങിയത് നഷ്ടമാണോ? കഴിയത്തില്ലേ, ഞാൻ ഇറങ്ങി തിരിച്ചത് നഷ്ടമായില്ല, അവനെ അവന്റെ കരങ്ങളിൽ സംഭവമാറ്റപ്പെടണം. അനുഭവമുള്ള ദൈവമക്കള് കരങ്ങളിൽ എന്താ ഈ സഹോദരി ഈ പാത്രം താരം വെച്ചേച്ച് പോയ കാര്യം? ദൈവസന്നിധിയിൽ നിന്ന് പറഞ്ഞല്ലോ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് അവരുടെ ജീവിതത്തിൽ കണ്ടെത്തുവാൻ്റെ കൂടെ ഇടയായിരുന്നു. പക്ഷേ കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം കണ്ടെത്തിയതിൽ നിന്ന് നാം ഇന്ന് എവിടെയാണായിരിക്കും? ഇതിനെ വലുതെന്ന് നാം പറഞ്ഞവരാണ്, ഇതിന്റെ പുറകെ പാദങ്ങൾ എടുത്തു വെച്ചവരാണ്. നമ്മുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് നമുക്ക് വളരെ ഓർമ്മയുണ്ട്. ദൈവത്തോട് വാഗ്ദത്തം ചെയ്ത് ഇറങ്ങിത്തിരിച്ച സംഗതികൾ ഇന്നും നമ്മുടെ മനോമുഖത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മോട് വന്ന് അത് തട്ടി ഉണർന്ന് സംസാരിക്കുന്നുണ്ട്. പക്ഷേ കാലങ്ങൾ കഴിയും തോറും അതിന്റെ ആ മഹത്വത്തിൽ നിന്ന് നാം പുറകോട്ട് പോകുവാൻ്റെ കടന്നു ഒരിക്കലും ഇടയായിത്തീരുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് തന്നിട്ടുള്ളതായിരിക്കുന്ന വലിയ കാഴ്ചപ്പാടും ദർശനവും അത് നഷ്ടപ്പെടുത്താതെ നമ്മുടെ തലമുറകൾക്ക് കൈമാറുവാനൊക്കെ വേണം. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം നമ്മുടെ അകത്തുണ്ടാകുവാനൊക്കെ വേണം, ഇടയായി തീരണം.
എന്നുള്ളതാണ്. വ്യക്തിപരമായിരിക്കുന്ന ഒരു പരാമർശമല്ലെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ടോമിന്റെ മകനോട് പറഞ്ഞു, മോനെ അത് നിന്റെ അപ്പൻ ചെയ്തതിനേക്കാൾ കൂടുതൽ ചെയ്യാനുള്ള ഒരു കടപ്പാട് ദൈവം നിന്റെ തോളിൽ മേൽ തരും, അത് ഒരിക്കലും മറന്നു പോകരുത് എന്ന് പറയുവാൻ ഒക്കെ ഉടനടിയായിരുന്നു. കാരണം മറ്റൊന്നുമില്ല, അത് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് എനിക്ക് അത് ഇത്രയും ഉണ്ടായി ഇനി എന്റെ പിള്ളേരെങ്കിലും സഫർ ചെയ്യരുത് എന്ന് ചിന്തിക്കുന്ന ആളുകളോട് എനിക്ക് പറയുവാനുള്ളത് ഇല്ല, നീ ദൈവത്തിന് വേണ്ടി ചെയ്തതിനേക്കാൾ കൂടുതൽ നിന്റെ തലമുറ അത് ദൈവത്തിന് വേണ്ടി ചെയ്യുവാനുള്ള ഒരു ട്രെയിനിങ് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഫലത്തിൽ നിന്റെ തലമുറയ്ക്ക് കൊടുത്താൽ അവർക്കൊന്നും ഇല്ലാതെ വരത്തില്ല, അവർക്ക് ഭൗതികം ഇല്ലാതെ വരത്തില്ല, അവർക്ക് മാന്യത ഇല്ലാതെ വരത്തില്ല. നീ വിചാരിക്കുന്നു നീ കാശുണ്ടാക്കി കൊടുത്തെങ്കിലേ അവർക്ക് ആനന്ദമെന്ന്, ഇല്ല, എന്റെ ദൈവമുള്ള ആനന്ദമോ നീ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ അവർക്കുണ്ടാക്കാൻ അത് സ്വർഗത്തോടെ സഹായിക്കും. പക്ഷെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ദൈവം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതായ വിശ്വാസത്തിന്റെ മൂല്യങ്ങൾ യാതൊരു തരത്തിലും വീണ്ടും വരുത്തുവാൻ ഇടയാകാതെ. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് എന്റെ പുത്രമകൻ പോയിട്ട് മൂന്നാമത്തെ വർഷം അത് ഞങ്ങളുടെ യോശുവ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയം ഞാൻ ഇന്ന് ഓർക്കുന്നു. കർത്താവേ ഇവരെ സുവിശേഷത്തിനായി വിളിക്കണമേ. ഇന്ന് കുമ്മനാടുവ ഇന്ത്യ ബൈബിൾ കോളേജിലെ അധ്യാപകരാണവർ. പക്ഷെ ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വലിയ മൂല്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അത് വില കൊടുക്കുന്ന ഈ ദൈവത്തിന്റെ വചനവും നമ്മൾ വില കൊടുക്കുന്ന നമ്മുടെ ആത്മാവിന്റെ രക്ഷയിൽ നമ്മൾ അതിനെ ഏറ്റുപറഞ്ഞതുമാണെങ്കിൽ അതിനെ തരം താണതായി നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ കാണിക്കരുത്, അതിനെ തരം താണതായി ആരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കരുത്. മാന്യമായി ദൈവത്തിന്റെ വചനം മറ്റുള്ളവരിലേക്ക് പങ്കിടാനുള്ള ആസ്വാദനം നാം ഏറ്റെടുക്കണം. വില കൊടുക്കാതെ ഒരു കാലത്ത് ഒന്നും നടന്നിട്ടില്ല. ഇന്ന് എന്തെല്ലാം ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാത്തിനും വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ട്രാൻസ്ഫർ ചെയ്യുവാനൊക്കെ ഒന്നും കഴിയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അവർ വാല്യൂസ്റ്റോഹായി അത് ഉന്നതമായ ഒരു കാഴ്ചപ്പാടിലേക്ക് ഉന്നതമായ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് പോകുവാനൊക്കെ ഒന്നും കഴിയണം. ചില ആളുകൾ ചിന്തിക്കും നമ്മൾ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഇത്ര സുന്ദരമായ രീതിയിൽ മുൻപോട്ട് പോകുന്നുവെന്ന്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇന്ന് വരെ വന്നത് കഴിഞ്ഞ ദിവസം വരെ എത്തിയത് അത് അനേക ജീവിതങ്ങൾ ഇതിന്റെ പുറകിൽ വില കൊടുത്തത് കൊണ്ടാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. വില്യം കേറി ഇന്ത്യയിൽ കടന്നു വന്നു, സ്വന്തം അതെ കുഞ്ഞിനെ കുളിച്ചിടാൻ അവിടുത്തെ ഏറ്റവും താണ വർഗത്തിൽപ്പെട്ട അവന്റെ സേവന്റെ വീട്ടിലെ സേവന്റിനോട് ഒരു കൊച്ചു കുഴി മാറ്റി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞില്ല, നീ ക്രിസ്ത്യാനിയ, ഞാനത് ചെയ്യത്തില്ല, എനിക്കത് തൊടാൻ പറ്റില്ല, ആ ക്രൈസ്തവനുമായിട്ടുള്ള യാതൊരു ബന്ധവും എനിക്കില്ല. അത് ആ മിഷനറി വീരന് സ്വന്തം കൈകൾ കൊണ്ട് മണ്ണ് മാറ്റി തന്റെ സ്വന്തം കുഞ്ഞിന്റെ ജഡം അവിടെ കുഴിച്ചിടുവാനിടയായി. ഞാൻ പറയട്ടെ, വില കൊടുക്കാതെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഞാൻ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് വെറുതെ വന്നതിന് ഞാൻ കരുതുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന വില കൊടുക്കുവാൻ അമേരിക്കയിൽ കിടന്നതായ ഒരു ദൈവദാസൻ തന്റെ കുടുംബവും കൂടെ അവിടെ വന്ന് അത് കഷ്ടപ്പെട്ട മലം വലി അത് പിടിച്ചതായ ആളുകൾ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ അവരുടെ ശവം നീരമെന്നുകൊണ്ട് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആ ലെവലുണ്ടായിരുന്ന സംഗതി അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. ഇന്ന് രാത്രിയിൽ എനിക്ക് വേണ്ടി മാത്രമല്ല എന്നെ കർഷകന് വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് അനുവദിക്കുന്ന ആത്മീയ നന്മയുടെ പുറകില് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നമുക്ക് വേണ്ടി കണ്ണുകളുക്കിയ, നമുക്ക് വേണ്ടി ചെലവിച്ച, നമുക്ക് വേണ്ടി അധ്വാനിച്ച, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഉപവസിച്ച ജീവിതങ്ങൾ പുറകിലുണ്ട് എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. അവള് അത് യേശു ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ, മഷിഹ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കയ്യിലിരുന്നത് താഴെ ഇട്ടു. 28-ാം വാക്യം പറയുന്നത് സ്ത്രീ പാത്രം അത് വെച്ചിട്ട് പട്ടണത്തിൽ ചെന്നു എന്നാണ്. കയ്യിലായിരുന്നു ഇതുവരെ താഴെ വെക്കാൻ ഇഷ്ടമില്ലാത്തത്, അത് ഉപേക്ഷിക്കാൻ ഇഷ്ടമില്ലാത്തത്, അവൾ അത് താഴെ വയ്ക്കുവാനൊക്കെ അവളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നിമിഷം വരെ ഒക്കത്ത് വെച്ച പാത്രം ഇപ്പോൾ പൊത്തോന്ന് താഴെ വയ്ക്കുവാനിടയായത് ഈ ഒക്കത്ത് അത് അവൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലുതിനേക്കാൾ ഏറ്റവും വലുത് അവളുടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ, അവളുടെ അന്തരാളത്തിൽ കയറിയപ്പോ, അവളുടെ മനസ്സിൽ വന്നപ്പോ അവൾ യേശുമാരാണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അതിനോട് ഗുഡ്ബൈ പറയുവാന്റെ കവണ്ണം വിഷമം തോന്നിയില്ല. ഇന്ന് തല്ലിപ്പഴിപ്പിച്ചൊക്കെ ഗുഡ്ബൈ പറയിപ്പിക്കാൻ എത്ര ദൈവദാസന്മാര് അത് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, വ്യർത്ഥമായ പരിപാടി. അവരുടെ അകത്ത് കാഴ്ചപ്പാട് കൊടുക്കേണ്ടതിന് ദൈവസ്ഥലത്തിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ഈ കൂട്ടത്തെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യങ്ങൾ യുഎഇയിൽ ധരിക്കാൻ കഴിയും. പക്ഷെ ഒരു ദർശനം ഇതിന്റെ പുറകിൽ ആവശ്യമാണ്. വില കൊടുക്കാൻ തയ്യാറുള്ളവര് ഇതിന്റെ പുറകിൽ ആവശ്യമാണ് എന്നുള്ളതിന്
സാക്ഷികളാണ്. ഒന്നാം നൂറ്റാണ്ടിലെ ദൈവം അവര് വില കൊടുത്തു തന്നെയാണ് അവയുടെ ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ്റെ കവണ്ണം ഇടയായി തീർന്നത് എന്ന് കാണുവാൻ സാധിക്കും. എബ്രായരുടെ 10-ാം അധ്യായം അതിന്റെ 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ കൊടുത്ത വിലയെ കുറിച്ച് ചെറുതായ റെഫറൻസ് നിങ്ങൾക്ക് അവിടെ വായിപ്പാന്റെ കവണ്ണം കഴിയുന്നുണ്ട്. ബുക്കോ ഹീബ്രൂസ് ചാപ്റ്റർ 10 അത് 10-ാം അധ്യായം അതിന് 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ.
എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു.
നിങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവരെ നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളി. ആ വാക്യത്തിന്റെ വിശദീകരണം ഇന്ന് രാത്രി മുഴുവൻ പറഞ്ഞാൽ തീരാത്തത് പോലെ കാര്യമാണ്. എന്റെയും നിങ്ങളുടെയും മുൻപിൽ 1-ാം നൂറ്റാണ്ടിൽ സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരെ കുറിച്ച് പറയുകയാണ്. നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. ഒരു വലിയ സ്റ്റേഡിയത്തിൽ ആളുകളെ അത് കളിയാക്കുന്ന അത് ഇടത്തേക്ക് കൊണ്ടുവന്നിട്ട് എങ്ങനെ കളിയാക്കുമോ എങ്ങനെ നിന്ദിക്കുമോ അതുപോലെ അന്നത്തെ ക്രൈസ്തവ ജനതയെ ഒന്നുകൂടെ പറയാം, കൊലോസ്യങ്ങളില് അതുപോലുള്ള ഇടങ്ങളില് അവർ കൂത്തുകാഴ്ചയായി ഭവിക്കുവാൻ ഇടയായി തീർന്നു. അവർ വളരെ പീഡ അനുഭവിക്കുവാൻ ഇടയായി എന്ന് മാത്രമല്ല കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളി.
ഇവിടെ ഇരിക്കുന്ന ഒരു പിടി ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അനുഭവിച്ചു കാണും. ഞാൻ അവിടെ കേന്ദ്രയിൽ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടി കടന്നുപോയത് 1971 എന്നെ ഇന്നുവരെ അതെ ആരും കൈകൊണ്ട് അടിച്ചിട്ടില്ല, കമ്പ് കൊണ്ട് തള്ളിയിട്ടില്ല, പക്ഷെ പിടിച്ചു തള്ളിയിട്ടുണ്ട്, കല്ലെറിഞ്ഞിട്ടുണ്ട്, ചോര വഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും അഡ്വർടൈസ് ചെയ്തിട്ട് ഒന്നുമില്ല. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ ഒരു കാര്യം പറയാ, അത് വില കൊടുത്ത് വളർന്നവൻ അറിയാ അതിന്റെ വില എന്താണെന്ന് വളരെ നിശ്ചയമായിട്ടും മനസ്സിലാക്കുവാനൊക്കെ അവിടെ സാധിക്കും. ഇത് ഇന്നു പറഞ്ഞാൽ അതെ പലരും കാണുന്നതായ ക്രിസ്തീയ ജീവിതം ഇതുപോലെ വിലയുള്ളതല്ല എന്ന് അവർക്ക് തോന്നുവാൻ്റെ കവണമിടയാകും. 1-ാം നൂറ്റാണ്ടിലെ ദൈവമക്കള് അവർ വില കൊടുത്താണ് അത് മുൻപോട്ട് വരുവാൻ്റെ കവണ്ണം ഇടയായിട്ടുള്ളത് എന്ന് അത് കാണുവാൻ കഴിയുന്നുണ്ട്. 11-ാം അധ്യായത്തിന്റെ 15-16 വാക്യങ്ങൾ അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായ ദേശത്തെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലക്ഷിക്കുന്നില്ല. അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. ഞാൻ ഈ വാക്യം വായിക്കുമ്പോഴൊക്കെ അഭിമാനത്തോടെ പറയാറുള്ള ഒരു കാര്യം അത് എന്റെ ദൈവം നിന്നുകൊണ്ട് പറയണം. അത് ദൈവം പറയുവാനിടയായി തീരണം. ഇന്നാര എന്റെ മകനാണ് എന്ന് പറയാൻ ദൈവത്തിന് വലിയ അഭിമാനമാണെന്ന് ഞാൻ ചോദിക്കട്ടെ. നമ്മെ കുറിച്ചുള്ള സാക്ഷ്യം അങ്ങനെ തിരിച്ചു ചെയ്യുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനായി നാം തയ്യാറാകണം. ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ദൈവമെന്ന് വിളിക്കുവാൻ. നമ്മെ കുറിച്ച് ദൈവം പറയുവാനിടയായി തീരുമോ? നമ്മുടെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് പറയുവാൻ സന്തോഷമുണ്ടായിരിക്കുമോ? അതിന് 32 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് കാണുവാൻ്റെ ക്രമണം കഴിയും. കുറച്ചൊന്നുമല്ല അവർ അനുഭവിക്കുവാനിടയായത്. അത് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാർത്ത പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലങ്ങളെടുത്തു, വാളിന്റെ വായ്പ തട്ടി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കുകയാണ് ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്താൻ ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വേറെ ചില പരിഹാസം, ചമ്മട്ടി, ചങ്ങല, കടവ് ഇവയാണുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ഇടയാളുകളുടെയും പോരാളികളുടെയും തോന്നലിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും മുഖകളിലും ഭൂമിയുടെ പുറത്തുകളിലും ഉഴന്നു വരഞ്ഞു. അടുത്ത കൈ നോക്കാൻ ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. നമ്മൾ ഇന്ന് ലോകത്തെ കൂടെ നമ്മുടെ അകത്തോട്ട് ഇൻവൈറ്റ് ചെയ്ത സഭയ്ക്കകത്തോട്ട് ഇൻവൈറ്റ് ചെയ്ത പണ്ട് അബദ്ധം പറ്റതാന്ന് പറഞ്ഞേച്ച് കോംപ്രമൈസ് ചെയ്യാൻ ഓടുന്ന ആളുകൾ.
എന്റെ ഓർമ്മയിൽ ഒരു പാട്ട് എന്ന് പറയുന്ന ആളുകൾ പാടാതിരുന്നത് ഓർമ്മ എന്റെ അടുത്തുണ്ട്. ഇന്നേതായാലും അങ്ങനെയുള്ള പാട്ടൊന്നും ഇപ്പോഴത്തെ പാട്ട് മുഴുവൻ നിങ്ങൾക്കറിയാം എങ്ങനെയുള്ളതെന്ന്. ഇവിടെ ആഹാരം കുറയത്തില്ല, ഇവിടെ ശാപം പറ്റത്തില്ല, ഇവിടെ മുഴുവൻ അനുഗ്രഹമായിരിക്കും.
എല്ലാം ആ പൈസയിലിങ്ങനെ പോവുകയാണ്. പക്ഷെ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് നമ്മൾ ഓർക്കണം. ദൈവം തപ്പരാൻ ഇന്ന് വരെ അത് അങ്ങനെ ഒരു വാർത്തത്വം ചെയ്തിട്ടില്ല. പുസ്തകത്തിൽ വ്യവസ്ഥ പ്രകാരം കൊടുത്തിട്ടുള്ളത് ആറ് കഷ്ടം നിനക്കുണ്ടായാലും അവന്റെ നടുവിൽ നീ നിലനിൽക്കണം. ഏഴാമത്തെ കഷ്ടം വന്നാലും ദൈവം നിന്നെ സൂക്ഷിക്കും. അതാ ദൈവത്തിന്റെ വ്യവസ്ഥ. കഷ്ടം വരുമ്പോൾ ഒതുങ്ങിക്കൊടുക്കാനല്ല, അതിന്റെ നടുവിലൂടെ വിജയിക്കുന്ന, അതിന്റെ നടുവിലൂടെ ശക്തി ആർജിക്കുന്ന, അതിന്റെ നടുവിലൂടെ മുന്നേറുന്ന ഒരു വ്യക്തി ജീവിതമായി നമ്മെ കാണാനാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും തകർത്തടിക്കാൻ പാട്ട് പാടുമ്പോൾ ഞാൻ ഉണ്ടാകുന്ന സമയങ്ങളിൽ ഓർമ്മയുണ്ട്. ആ പാട്ട് വേറെ പറഞ്ഞ തീച്ചുള്ള സിംഹക്കുഴി പൊട്ടക്കിണർ മരുഭു ഈർച്ചവാണോ മരണമോ വന്നിടട്ട് എൻ മനം പാടാമോ സിൻസിയറായിട്ട് പാടാൻ പറ്റുമോ? ഈർച്ചവാളിലാണ് സമയ സാക്ഷാത്യവും പിടിക്കാതെ ഇറങ്ങിപ്പോയ നീയാണോ ഈർച്ചവാൾ വെച്ച് നിന്നെ അറക്കാൻ വരുമ്പോൾ നിൽക്കുന്നെന്ന് പറയുന്നത്? ഇന്നത്തെ ക്രൈസ്തവർക്ക് ഇന്നത്തെ ദൈവജനത്തിന് അറിയാമോ ഇതിന് ഒരു അംശം എന്തോ ഒരു മുട്ടുസൂചിയുടെ വേദന അനുഭവിക്കാൻ കഴിയാത്ത നീയാണോ അത് തീച്ചുളയും ചിന്തക്കുഴിയും ഒക്കെ നിന്റെ അവകാശമായി ചോദിക്കുന്നത്? വിളിച്ചു ചോദിക്കാവിനോട് വിളിച്ചു ചോദിച്ചാൽ ഡാനിയലിനെ സിംഹക്കുടിയിലിടിയുന്ന ആ അവസരത്തിലെ കടന്നു വന്നാൽ അവൻ വിളിച്ചു പറയും, രാജാവേ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്നറിയാം, പക്ഷെ പ്രമാണം വിട്ട് എനിക്ക് നിന്റെ ദയം വേണ്ട, എനിക്ക് നിന്റെ കൺസെഷൻ വേണ്ട, എനിക്ക് വേണ്ട ഞാൻ പ്രമാണത്തിൽ വയ്ക്കും. ആ രാജാവ് അവനെ സിംഹക്കുടിയിൽ ഇട്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, മൃഗങ്ങളുടെ രാജാവിന്റെ അത് പുറത്ത് തലവെച്ചോളങ്ങ രാജാവിനെ അനോയിച്ചില്ല. ഇന്ന് രാത്രി നോക്ക, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുക, ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുവാനുള്ളതാണ്.
ചെറിയ കലത്തിന് വേണ്ടി നാടൻ ഭാഷയിലേക്ക് നിക്ഷേപിക്കുന്നവർ ചെറിയ ചട്ടിയുടെ പുറകെ നടക്കുക. ഇപ്പോഴത്തെ നമ്മുടെ ഞാനിത് കളയത്തില്ല. എന്തൊക്കെ വെളിപ്പാട് എനിക്കുണ്ടായാലും എന്തെല്ലാം ദർശനം എനിക്ക് തന്നെന്ന് പറഞ്ഞാലും മഷിയായ എന്റെ മുമ്പിൽ നേരെ അവതരിച്ചാലും എന്റെ എഴുതിയിരിക്കുന്ന പാത്രം ഞാൻ താഴെ വെച്ചിട്ട് ഒരു പരിപാടിയും ഇല്ലെന്ന് പറയുന്ന ആ കുഞ്ഞു കെട്ടണമെന്ന നടുവിലോ ഈ സഹോദരികൾ വെല്ലുവിളിയാണ് ഇന്ന് രാത്രി നിനക്കാം. അവൾ യേശുവിന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവളുടെ കയ്യിൽ ഇരുന്നത് താഴെ വയ്ക്കും വന്റെ കവണമിടയാണ്. എനിക്ക് ചരിത്രത്തിന്റെ ഏടുകളിലൂടെ കടന്നു പോകണം താല്പര്യമുണ്ട്, പക്ഷേ സമയം എന്നെ അനുവദിക്കുന്നില്ല. പത്തൊൻപതാം നൂറ്റാണ്ടിൽ ചെറോക്കി കൗണ്ടിയിൽ ദൈവജനം പീഡിപ്പിക്കപ്പെട്ടതിന്റെ ചരിത്രം എന്നെ ഒത്തിരി അത് ചിന്തിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് കാണുന്ന ചർച്ചത്തോട് എന്ന് പറയുന്ന സമൂഹം, ഫുൾഗോസ്പൽ ചർച്ചത്തോ എന്ന് പറയുന്ന സമൂഹം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വന്നതല്ല. അത് ഹോൾനെസ് മൂവ്മെന്റിൽ നിന്ന് അത് സത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിനകത്തുനിന്ന് പിടിച്ചു പുറത്താക്കി വീട്ടിലെ തീ വെച്ചിട്ടുണ്ട് കളഞ്ഞ ചെറോക്കി കൗണ്ടിയിലാണ് അതിന്റെ ആരംഭം. ചിലർക്ക് അതറിയത്തില്ലായിരിക്കാം, പക്ഷേ ഞാൻ പറയട്ടെ, അത് ചരിത്രങ്ങൾ നമ്മെ വിളിച്ചറിയിക്കുന്ന വസ്തുതയാണത്. എന്തിനേറെ പറയുന്നു മലയാളികളാൽ ഇവിടെ കൂടിയിരിക്കുന്ന നമ്മെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കേ. ഇരുപതാം നൂറ്റാണ്ടിൽ അത് ദൈവശക്തിയിൽ ഇറങ്ങി തിരിച്ച നമ്മുടെ വാത്സല്യ പിതാക്കന്മാര് നമ്മുടെ മാതാക്കള് അവരിറങ്ങി തിരിച്ചപ്പോ നാൻ ഇന്ന് ഇറങ്ങി തിരിച്ച പോലെ അല്ല അവരിറങ്ങി തിരിക്കുവാനിടയായത്. അവരിൽ ആരുണ്ട് അത് അധിക്ഷേപിക്കപ്പെടാത്തത്, അവരിൽ ആരുണ്ട് അവരെ നിന്ദിതരായി തീരാത്തത്, അവരിൽ ആരുണ്ട് സമാധാനത്തോടെ ആരാധിക്കാൻ കഴിഞ്ഞവർ. എന്നാൽ അതിന്റെ തലമുറകളായെന്ന് ഈ ദിവസം വിശ്വസ്തതയോടെ അത് മുന്നേറുവാൻ അത് ആ കൈപ്പിടികൾ കത്തിക്കുവാൻ നാം തയ്യാറായെങ്കിൽ മാത്രമേ അത് നമ്മുടെ സുവിശേഷികളോ ശരിക്കും മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ.
ആളുകൂട്ടി സംഗതികൾ വലുതാക്കി ചിലപ്പോൾ വലിയ പിരിവുകളൊക്കെ നടത്തി ഷൈൻ ചെയ്യാൻ കഴിഞ്ഞെന്ന് വന്നേക്കാം, പക്ഷേ അതാണ് സുവിശേഷം എന്ന് അത് തെറ്റിദ്ധരിക്കപ്പെടരുത്. എന്റെ ജീവിതത്തിൽ എനിക്ക് പറയുവാൻ രക്ഷപ്പെടാൻ കഴിയും, വെറുതെ അത് ആരും നമുക്കൊന്നും തരത്തില്ല. ഒരു കാര്യം എന്നും മനസ്സിലാക്കണം, സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ലോകത്തിൽ എവിടുന്ന് ആർക്കും അത് ചിലപ്പോൾ നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല, പക്ഷേ അതിന്റെ പേരിൽ സത്യം പറയാതിരിക്കാൻ പറ്റില്ല. നീ സത്യം പറ സത്യത്തിന്റെ ഭാഗം നിനക്ക് വേണ്ടി ഇറക്കി വന്ന് അത് പ്രവർത്തിക്കുവാൻ രക്ഷപ്പെടുന്നവിടെയാണ്.
അതാ ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. ഈ സഹോദരിയുടെ അത് അവരെ ഒരു ചലഞ്ചായി തന്നെ കാണുവാന്റെ കവണം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അത് വായിച്ചിട്ടുണ്ട്, ചിലടത്തൊക്കെ കണ്ടിട്ടുണ്ട്, ചിലടത്തൊക്കെ എന്റെ അനുഭവങ്ങളായി മാറിയിട്ടുണ്ട്. മുമ്പനാടൊരു കൺവെൻഷൻ കേൾക്കാൻ വേണ്ടി അത് പോയിട്ട് രാത്രിയിൽ 11 നമുക്ക് 11 മണിക്കും 11 മണിക്കും ഒക്കെ ആയിരുന്നു അവസാനത്തെ
രാവിലെ 5 മണിയൊക്കെ ആകുമായിരുന്നു. പക്ഷേ ഇന്ന് അതിന്റെ ആവശ്യം നമുക്കില്ല. പക്ഷേ മറക്കരുത്, വില കൊടുത്തി ഒരു സമൂഹമാണ് ഈ കൂടിയിരിക്കുന്നതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് മറക്കരുത്. വില കൊടുക്കുവാൻ നാം ദൈവസന്നിധിയിൽ തയ്യാറായിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. എല്ലാവരും കന്നമാലിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയാറുണ്ട്, ഓറീസയെ കുറിച്ച് പറയാറുണ്ട്. അത് എനിക്ക് ചിലപ്പോ തോന്നിയിട്ടുണ്ട് ഓറീസയെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് അത് കണ്ടിട്ടുള്ളത് അനുസരിച്ച് നോക്കിയാൽ ഇത് ഓറീസ മുഴുവൻ സ്വർണം കൊണ്ട് കൂടാനുള്ളത് പിരിച്ചെടുക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നും കണ്ടമാലിലെ ആളുകൾ അതേ കഷ്ടതയിലാണ് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങളുടെ കോളേജിൽ നിന്ന് കഴിഞ്ഞു കൊണ്ട് നിത്യസാർ അവിടേക്ക് കടന്നു പോകുവാനിടയായി. ഇന്നും അതേ ഗതികളിൽ കൂടെ പോകുമ്പോൾ അതിന്റെ പേരിൽ കോടീശ്വരന്മാരായവർ അത് ഇന്നുണ്ട്.
അതിന്റെ വിഷയമല്ല, കൊടുത്തതോർ കൊടുക്കട്ടെ, വാങ്ങിക്കുന്നവർ വാങ്ങിക്കട്ടെ. പക്ഷേ ശരിക്കും വില കൊടുത്ത് ജീവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം.
എന്തുകൊണ്ടായിരുന്നു ഈ ആത്മീയ ദൂതുകൾ കേൾക്കുവാൻ ആളുകൾക്ക് കടന്നു വരുവാൻ അത് മടി തോന്നാറുള്ളതെന്ന് ചോദിച്ചാൽ, അത് പ്രസംഗിക്കുന്ന ധാരാളം ആളുകളെ കാണുകയും വില കൊടുത്ത് ജീവിക്കുന്നവരെ അവരുടെ സ്വന്തം വീടിനടുത്ത് കാണാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് രാത്രി ഒരു ചലഞ്ചായി ഒരു വെല്ലുവിളിയായി അത് എവിടെയിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നീ ജീവിക്കുന്ന ദൈവമല്ലരായി ഒരു മാതൃകയുള്ള സാക്ഷ്യമായി നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവത്തിന്റെ ആത്മാവില് അത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഇവൾക്ക് ഈ പാത്രം താഴെ വെച്ചിട്ട് പോകാനുണ്ടായ പ്രേരണ എന്താ? What is the inspiration that she has laid down the vessel there and she ran to the town? അതിന്റെ റീസൺ, അത് നിങ്ങൾക്ക് അതിന്റെ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വായിക്കേണ്ടതും അത് വായിച്ചാട്ടെ. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തില് the inspiration by which she began to take that action. അവൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാൻ എന്താ കാര്യമെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്, വായിക്കാം.
അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനം നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്ന് അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ഉത്തരം പറഞ്ഞു.
അവളുടെ ഡയലോഗ് ആരംഭിക്കുന്ന വെള്ളത്തെ കുറിച്ചാണ്. അവളുമായി സംസാരിക്കുവാൻ വേണ്ടി യേശു അതുവരെ കടന്നു പോകേണ്ടി വന്നതായി തിരുവനന്തപുരം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. 4-ാം വാക്യം ചില ബൈബിളിൽ പ്രിന്റ് ചെയ്തിട്ടില്ല, പക്ഷേ നിങ്ങളുടെ അത് പുത്തൻ ബൈബിളിൽ ചിലപ്പോൾ ആ വാക്യം കൊണ്ട് പ്രിന്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ നോക്ക, അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ശബരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. എന്താ കർത്താവേ, നീ ശബരിയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത്? നിന്റെ ട്രഡീഷൻ അതില്ലല്ലോ, നിങ്ങളുടെ ജാതിയുടെ റൂട്ടിനകത്തതില്ലല്ലോ, നിങ്ങളുടെ ആരും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, ഒരിക്കലും ശബരിയിൽ കൂടെ രഹൂദൻ പോകത്തില്ലല്ലോ. പിന്നെ എന്തിനാ നിനക്ക് അവിടേക്ക് പോകാനുള്ള ഈ സന്ദർശനം? The Bible is very clear. He had to go through Samaria. It was a necessity. അവരുടെ ആവശ്യകതയായി തോന്നുമാണ്. ദൈവം അവന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിന് പിതാവായ ദൈവത്തിന്റെ ഡിറക്ഷൻ അവന് കൊടുക്കുവാൻ കവണ്ണവിടെയാണ്. അങ്ങനെ
ഉണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ ദാനമാണെന്നും അത് ഈ ദാനം നിനക്ക് തരുവാൻ തക്കവണ്ണം ഞാൻ ഈ ദാനമായി തന്നെ നിന്റെ അടുക്കൽ വന്നുവരുന്നോ നീ അറിഞ്ഞിരുന്നു എങ്കിൽ അത് നീ അവനോട് ചോദിച്ചേ അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ശബരിയയിൽ കിട്ടുന്ന ഏഴ് വെള്ളത്തിനേക്കാളും വലുത് യഹൂദന്റെ നാട്ടിൽ കിട്ടുന്ന ഏഴ് വെള്ളത്തിനേക്കാൾ വലുത് അമേരിക്കയിലും പേർഷ്യയിലും അത് കിട്ടുന്നതിനേക്കാൾ വലുത് ലോകത്തിലെ ഏഴ് രാജ്യങ്ങളിൽ കിട്ടുന്നതിനേക്കാളും വലുത് അത് സംസ്കാരം നിന്റെ കയ്യിലേക്ക് കൊണ്ടു തരുമ്പോൾ അത് കൈകളിലേക്ക് വാങ്ങിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് ആരോപണം നൽകുക. ഈ
വെറുതെയുടെ മന്ദിരത്തിൽ കരുതരുത്. നിന്റെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാക്കുവാൻ യേശു ആരാണെന്ന് മനസ്സിലാക്കുക. ഇതുവരെ മനസ്സിലാക്കിയതിനേക്കാൾ അപ്പുറത്ത് മനസ്സിലാക്കുവാൻ അതിന്റെ ഡെപ്ത് എന്താണെന്ന് ഗ്രഹിക്കുവാൻ അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നിന്നെ ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അതിന്റെ മറുപടി നിത്യ ജീവിതത്തിന്റെ റെസ്പോൺസിലൂടെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഇന്ന് രാത്രിയിൽ വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ജീവിതത്തിന് ഇടയാക്കട്ടെ. നീ ദൈവത്തിന്റെ ദാനമാണെന്നോ നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന ആരെന്ന് പറഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കേ അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. കർത്താവ് അത് വളരെ വ്യക്തമായി അവളോട് ഇടപെടുന്ന ചില സംഗതികൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൾക്കൊരു ശരിയായ റവലേഷൻ, ഒരു ശരിയായ വെളിപ്പാട് അത് കൊടുക്കുവാൻ കർത്താവ് തീരുമാനിച്ചു. ഞാൻ ഇന്നും എന്റെ മനോഹരത്തിൽ കാണുന്ന കർത്താവ് അത് യഹൂദിയിൽ നിന്ന് അത് യാത്ര ചെയ്യുവാൻ ഗലീലയിൽ നിന്ന് യാത്ര ചെയ്യുവാൻ അവന് പല അവസരങ്ങളുണ്ടായിട്ട് ഇന്ന് അവൻ ഗലീലയിൽ നിന്നും യഹൂദിയിലേക്കുള്ള വഴിയാത്രയ്ക്ക് ഈ ശബരിയിലൂടെ പട്ടണത്തിലൂടെ പോകാൻ ചാൻസ് എടുക്കുന്ന നിമിഷത്തിൽ അവന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു വലിയ ജാതിയുടെ വിടുതൽ അത് ഹൃദയ കണ്ണുകളാൽ കണ്ടുകൊണ്ട് അവനവിടെ യാത്ര ചെയ്യുവാൻ സ്വർഗം കൊടുത്തതായിരിക്കുന്ന ആ പ്രത്യേക നിയോഗം അവൻ ഏറ്റെടുക്കുവാനിടയാണ്. അതുകൊണ്ട് അവൻ അതിലെ വന്നത്, അതുകൊണ്ട് അവൻ ആ പാത തെരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ അവൻ യോർദാൻ കടന്ന് പെരിയ വേഷങ്ങളിൽ കൂടെ കയറി യഹൂദിയിൽ വരണമായിരുന്നു. പക്ഷേ അവനത് ചെയ്യാതെ അതേറെ റൂട്ടിൽ ട്രഡീഷണലായി യാത്ര ചെയ്യുവാൻ അനുവാദമില്ലാത്തതായിരിക്കുന്ന യഹൂദനതിലെ വന്നതിന്റെ രഹസ്യം ഒന്നുകൂടെ പറയട്ടെ. അല്പം കൂടി ആഴമായിട്ട് അത് ഒരു സ്ത്രീയോട് സംസാരിക്കാൻ ഒരു റബിക്ക് അവകാശമില്ലാതിരിക്കെ അവൻ എന്തിന് ആ ട്രഡീഷൻ അത് എവിടെ വെച്ച് മുറിക്കുവാനിടയായി? എന്തുകൊണ്ട് അവൻ അങ്ങനെ സ്റ്റെപ്പ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി എന്ന് ചോദിച്ചാൽ അതിന്റെ വില എത്ര വലിയതാണെന്ന് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാകും. ഒരു ദാനത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ, ഒരു തെറ്റ് ജീവിതത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൾ എത്ര അത് താഴേക്കിടയിലുള്ളവളാണെങ്കിലും അവളുടെ ആത്മാവിന്റെ വില എത്ര വലിയതാണെന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ആ ലെവലിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയാണ്. നമുക്ക് തോന്നിയിട്ടുണ്ടോ അവൻ ഈ കാഴ്ചപ്പാട് നമ്മുടെ അകത്ത് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ടോ? പത്താം വാക്യം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതെ, ഈ വെള്ളം ചോദിച്ചയാള് ഈ വെള്ളം ഒന്ന് കുടിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അവൻ വെള്ളം ചോദിക്കുകയല്ലാതെ അവൾ വെള്ളം കൊടുത്തതായിട്ടോ കുടിക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ ആ അധ്യായത്തിലോ വേറെ ഏതുമോ വായിക്കുന്നില്ല. അതിന്റെ അർത്ഥം അവൻ ചോദിച്ച വെള്ളം ഈ കിണറ്റിലെ വെള്ളമല്ല, യാക്കോവിന്റെ കിണറ്റിലെ വെള്ളമല്ല, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഏറ്റവും വലിയ ആഗ്രഹം അത് ആത്മീകമായി വരണ്ടു കിടക്കുന്ന ഈ ജീവിതത്തിന് സമൃദ്ധിയുടെ ജലം കൊടുക്കുവാൻ, ജീവനുള്ള ജലം കൊടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കുന്നതായി അത് കാണുവാനൊക്കെ വേണം കഴിയും. കഥാ പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്നതല്ല, പിന്നെയും താണു. സംശയമുണ്ടോ? നമുക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ഈ വെള്ളം കുടിക്കുന്നവനല്ല, പിന്നെന്താണ് നായ്ക്കുന്നവന്റെ തെളിവ് വേറെ ആരെങ്കിലും നമ്മൾ എന്തായിട്ടും അത് സമാധാനമില്ലാതെ എന്തായിട്ടും തൃപ്തി വരാതെ പോകുന്ന എത്ര അത് നാം പണം ഉണ്ടാക്കിയാലും നമുക്ക് തൃപ്തിയാകാറില്ല. ഈ ലോകത്തിന്റെ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം രീതിയിൽ നേടിയിട്ടും നമുക്ക് തൃപ്തി വരുന്നില്ല. ലോകത്തിന്റെ ലക്ഷറി, മോറൽ ഡീഗ്രഡേഷൻ, അങ്ങനെ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇവിടുത്തെ വെള്ളം കുടിക്കുന്നവൻ അപ്പൊ പിന്നെയും റിട്ടയർമെന്റ് ഏജ് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കൊല്ലം വിസ എക്സ്റ്റെൻഡ് ചെയ്യും. കാര്യം ഈ വെള്ളം കുടിച്ചിട്ട് ഒരു തൃപ്തിയും വരും. ഓവർ ടൈം അത് ചെയ്താലും വേണ്ടി ഉപവാസ പ്രവർത്തനം കൊടുക്കും, തൃപ്തിയായിട്ട് എത്ര പ്രസംഗിച്ചാലും മകനം അകത്ത് കൊടുത്താലും അത് പോന്ന പോക്കിൽ സാഹചര്യം കിട്ടിയാൽ ദൈവത്തിൽ അകലണോ ചെയ്യും. ലോകത്തെയും ലോകത്തിലുള്ളതിനായും സ്നേഹിക്കുന്ന പിതാവ് പറഞ്ഞിട്ട് ദൈവം പറഞ്ഞിട്ട് അനുസരിക്കാൻ കഴിയാത്തവരായി നാം മാറരുത്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ പിറന്ന ആളാണ്, വളരെ ചിലപ്പോൾ കഷ്ടപ്പെട്ട് തന്നെ വളർന്ന ആളാണ്. പക്ഷേ ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ
എന്റെ മാതാപിതാക്കളോടെയും പറഞ്ഞ ഒരു കാര്യം ഇന്നും ഞാൻ ഓർക്കാറുണ്ട്. ദൈവത്തെ കയ്യിലെന്തെങ്കിലും തന്നാൽ നിങ്ങളെ അന്വേഷിക്കുകയോ നോക്കുകയോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാം, പക്ഷെ അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. 1968 സുവിശേഷത്തിനായി സ്റ്റെപ്പ് ചെയ്യുമ്പോൾ 10 സെന്റ് സ്ഥലമുണ്ട്. ഇന്ന് 2010 എന്റെ പേരിൽ 10 സെന്റ് അല്ലാതെ 10 ലക്ഷമില്ല. ലക്ഷങ്ങൾ അതിശയോക്തിയല്ല കോടികൾ കൈ കിട്ടിയിട്ടുണ്ട്. പക്ഷേ സുവിശേഷത്തിന്റെ 1 പൈസ പോലും എന്റെ പോക്കറ്റിൽ വീണിട്ടില്ല. എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എന്നെ നടത്താമെന്ന് പറഞ്ഞവൻ വിശ്വസ്തതയോട് ഇതുവരെ നടത്തിയിട്ടുണ്ട്. അതിന് വേറെ പോകുന്ന കാര്യമേ ഉണ്ടായിട്ടില്ല.
ഞാൻ ഇന്ന് ബൈബിൾ കോളേജിനെ കുറിച്ച് വല്ലതും പറഞ്ഞതിന് ചുമതലക്കാരനായതുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും എന്റെ പേഴ്സണൽ ആവശ്യത്തിന് എന്തെങ്കിലും കാര്യം പറഞ്ഞത് കേൾക്കത്തില്ലെന്നുള്ള ധ്യാനം.
ലോകത്തെയും ലോകത്തിലുള്ളവരെയും സ്നേഹിക്കുന്ന ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വം. നമ്മൾ തമ്പുരാനെതിരായ ശത്രുക്കളെ ഉണ്ടാക്കാൻ വിളിക്കപ്പെട്ടവരല്ല. എനിക്കറിയാം എല്ലാവരും പ്രസംഗിക്കത്തില്ലെന്ന്, പ്രസംഗിക്കുന്നവരെ ഇഷ്ടമല്ലെന്നും അറിയാം ഈ കാര്യം. പക്ഷെ സത്യമിത, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. വൈക്കം മാത്യുവിടെ ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല, അവനിൽ ദൈവത്തിന്റെ സ്നേഹമില്ല. വാക്യം മാറ്റാൻ എനിക്ക് പറ്റില്ല. നീ ലോകത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ ദൈവ സ്നേഹമില്ല. എല്ലാവരും പറഞ്ഞു ഉണ്ടെന്ന്, ഉണ്ട്, പക്ഷെ അതിന്റെ അളവിലില്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. നിങ്ങൾ ലോകത്തെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് പിതാവിന്റെ സ്നേഹം നിങ്ങളിൽ ഇല്ല. അടുത്തതാണ് ജഡമോഹം.
ജീവനത്തിന്റെ പ്രതാപം. ഇങ്ങനെ ലോകത്തിലുള്ളതല്ല,
പിതാവിൽ നിന്നല്ല,
ലോകത്തിൽ നിന്ന് അത്രേ എന്ന്
ലോകത്തിൽ നിന്ന് വരുന്നതാണ്. അതിന്റെ പുറകെയാ നമ്മുടെ ഓട്ടം. വി ആർ റണ്ണിങ് ഫാസ്റ്റർ ആൻഡ് ഫാസ്റ്റർ ഡേ ബൈ ഡേ ബിഹൈൻഡ് ഇറ്റ്. ശമര്യക്കാരന്റെ സ്ത്രീ അവരുടെ കയ്യിൽ ഇരുന്നത് താഴെ വെച്ചു. യേശുവിനെ കണ്ടപ്പോൾ, വലിയവനെ കണ്ടപ്പോൾ, മഷിയായെ കണ്ടപ്പോൾ, ആരാധ്യനെ കണ്ടപ്പോൾ അവൻ അത് മുഴുവൻ കാര്യങ്ങളും അവൻ വേണ്ട എന്ന് വെച്ച് അവനെ കണ്ടെത്തിയ വിവരം പറയാൻ ഓടുക. തെറ്റിദ്ധരിക്കരുത്, നമ്മൾ ഓടുക. എന്തിനാണെന്നറിയാമോ? ശബരിയക്കാരത്ത് കളഞ്ഞ അത് പാത്രത്തിന്റെ ഓട്ടക്കലം പറഞ്ഞാൽ ഓടുക. നമ്മളെല്ലാവരും ശബരിയക്കാരത്ത് വേണ്ടാന്ന് വെച്ച് ണി നമുക്ക് പണം ആവശ്യമാണ്, നമുക്ക് ലോകത്തിലെ സംഗതികൾ ആവശ്യമാണ്. പക്ഷേ അത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് അപ്പുറത്തേക്ക് പോകരുത്. We should not become gatherers of the portraits of the lady who has thrown away the things. അവളെ മാത്രം എടുക്കാൻ തിരിച്ചു വന്ന ചരിത്രം അതില്ല. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിലൊന്നും വേണ്ടതെന്ന് പ്രസംഗിച്ചെന്ന് പറയരുത്. ലോകത്തിൽ നിന്ന് ജീവിക്കാൻ ആവശ്യമുള്ളത് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിലും മതി. സ്തോത്രം. ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയാറുണ്ട്, നിന്റെ കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ രാശി നിനക്ക് വേണം, നിനക്ക് അത്യാവശ്യം ഒരു ബൈക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫോറിംഗ് വീലർ വേണമെങ്കിൽ നിനക്ക് വേണം. വേണ്ടെന്നൊന്നും പറയുന്ന ആളല്ലേ അത്, നീ അല്ല വേറെ ഇവിടെ പറയുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ലോകത്തെ സ്നേഹിക്കുന്ന, ലോകത്തിലുള്ളതിനെ സ്നേഹിക്കുന്ന, പിതാവിൽ നിന്ന് വരാത്തതിനെ സ്നേഹിക്കുന്ന ആളുകളായി നാം അഭിമതിക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഈ സ്ത്രീ എന്തെയ്യുന്നറിയാമോ? പാത്രം വെച്ചിട്ട്
പട്ടണത്തിലെ കോടുകൾ ഞാൻ തുടങ്ങിയതേ
ഉള്ളൂ. ഐ ഡോണ്ട് നോ വെയർ ടു എൻഡ് ഇറ്റ്. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, അവൾ ഓടി പട്ടണത്തിലേക്ക് പോയിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് കുറച്ച കാര്യം പറഞ്ഞുള്ളൂ. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണി. അവൻ ആരായിരിക്കും? പക്ഷേ അവൻ ക്രിസ്തുവായി. അവൾ തിയോളജി ഒന്നും ശരിക്കും പഠിച്ച് ക്രിസ്റ്റോളജിയിൽ ഡിഗ്രി ഒന്നുമുള്ള ആളല്ലെങ്കിലും അവൾക്ക് അവന്റെ കൂടെ അല്പം സംസാരിച്ചു കഴിഞ്ഞാൽ മനസ്സിലായി ഇങ്ങനെ ഒരുത്തരെ അത് എന്റെ ചുമതല ചക്കമുട്ടിയാക്കില്ല. ഞങ്ങളുടെ സമൂഹത്തിൽ ഇതില്ല. ഇത് മഷീന തന്നെയോ? അങ്ങനാണെങ്കിൽ എനിക്ക് അവനെ വേണം. എനിക്ക് മാത്രമല്ല, എന്റെ വില്ലേജിനും അവനെ വേണം, എന്റെ ജനത്തിനും അവനെ വേണം. ഒന്നുകൂടെ പറയട്ടെ, നിക്ഷേപം നിറഞ്ഞിരിക്കുന്ന ഒരു വയൽ കണ്ടാൽ ഉള്ളത് വിറ്റേച്ച് പോയി നിക്ഷേപം നിറഞ്ഞത് വാങ്ങിക്കുവാൻ മത്തായ സുവിശേഷത്തിൽ യേശു പഠിപ്പിച്ചെങ്കിൽ ഉള്ള നിക്ഷേപമെല്ലാം കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോക്ക് ചെയ്യരുത്, നഷ്ടക്കച്ചവടത്തിന്റെ പങ്കാളികളാകരുത്. പറയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് നഷ്ടക്കച്ചവടത്തിന്റെ പങ്കാളികളാകരുത്,
നീ കഷ്ടപ്പെട്ടതും നിന്റെ തലമുറ കഷ്ടപ്പെട്ടതും നിന്റെ ഭാര്യ കഷ്ടപ്പെട്ടതും നിന്റെ വീട്ടുകാർ കഷ്ടപ്പെട്ടതും എല്ലാം നഷ്ടക്കച്ചവടത്തിൽ അവസാനിപ്പിക്കരുത്. ഇന്ന് രാത്രി എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരികയാണെങ്കിൽ നിന്റെ ഡിപ്പോസിറ്റ് മുഴുവൻ നാളെ രാവിലെ അന്തിക്രിസ്തുവായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. നിനക്കതിനകത്തുനിന്ന് ഒരു തരവടിക്കാനൊന്നത്തില്ല. രഹസ്യം അറിയത്തില്ലെങ്കിൽ അറിഞ്ഞുകൊള്ളണം. ഇന്ന് രാത്രി എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് വരികയാണെങ്കിൽ ഫുൾ ഡിപ്പോസിറ്റ് All around the world will be under the international monetary fund of the Satan.
കാരണം എന്നിട്ട് കാർഡ് കൊടുത്തിട്ട് റിജക്ട് ചെയ്യും.
കാരണം വേറെ സംഗതി കൂടി ഇതിന്റെ കൂടെ വേണം. ഓണർഷിപ്പ് മാറി അന്തപ്പെട്ടു പോകരുത്. റൈറ്റ് ആണ്,
പുസ്തകമനുസരിച്ച് വളരെ കറക്റ്റ് ആണ്. നാളെ രാവിലെ അറിയുന്ന ഒരു പിടി എടുക്കാമെന്ന് വിചാരിച്ച് നടക്കില്ല. സിസ്റ്റം മാറും നാളെ രാവിലെ. സ്തോത്രം. പാത്രം വെച്ച് ചോടിക്കൂ. എന്തിനാണെന്നറിയാമോ? ഈ മഷിഹായെ ഞാൻ കണ്ടെത്തി അത് നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്തുവാനൊക്കെ വേണം. ഞാൻ ഓടുകയാണ്.
അവൾ ഓടിയിട്ട് വന്ന് പറഞ്ഞു, ഒരു മനുഷ്യനെ വന്ന് കാണുക, അവൻ ക്രിസ്തുവായിരിക്കുമോ എന്ന് പറഞ്ഞു. അവൾക്ക് സംശയം കൊണ്ടല്ല പറഞ്ഞത്. കാര്യം അവളുടെ കഴിഞ്ഞ മിനിറ്റ് വരെയുള്ള ജീവിതത്തിന്റെ വെളിച്ചത്തിൽ ക്രിസ്തുവാണെന്ന് പറയാനുള്ള യോഗ്യത അവർക്ക് പറഞ്ഞ ചില പുള്ളികൾ തിയോളജി വെച്ച് പിടിക്കും. അവൾ പറയുകയാണ്, ഇവർ ക്രിസ്തുവായിരിക്കുമോ എങ്ങനെ തെളിവൊന്നുമല്ല. അടുത്ത വാചകം തന്നെ തെളിവാണ്. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുത്ത്, കാര്യം അവളെ അടുത്തോട്ട് വരത്തി വന്ന വേറെ പേരെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ലോകത്തില് അത് ഒരു കുഞ്ഞു ക്ഷമിക്കത്തില്ല. കർത്താവ് ക്ഷമിച്ചാലും അത് ഈ ആളുകൾ ക്ഷമിക്കത്തില്ല. അതുകൊണ്ടാണ് ഓടി അവന്റെ അടുക്കിൽ വന്നത്. എന്റെ ഇൻസ്പയർ ചെയ്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ഈ സ്നേഹത്തിന്റെ ദൂതുമായി നിങ്ങൾ അറിഞ്ഞു തിരിച്ച് അവനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ നിങ്ങളെ കുറിച്ച് ഒരക്ഷരോ പറയണ്ട. ജനം അവനെ കണ്ടെത്തുവാൻ തക്കവണ്ണമിടയാണ്. പരിചയപ്പെടുത്തിയാൽ അവനെ അവരെ അക്സെപ്റ്റ് പരിചയപ്പെടുത്തിയാൽ അവന്റെ കൂടെ ചേരും.
ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയം ആവർത്തിക്കുന്നത് ക്ഷമിക്കണേ. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഞാൻ രാജസ്ഥാനിലേക്ക് പോകുന്ന സമയത്ത് എന്റെ കൂടെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത ഒരു ജീവിതം അത് യേശു ക്രിസ്തുവിന്റെ പാദമെടുക്കല് അവരുടെ ആവശ്യങ്ങളുമായി കടന്നു വരുവാനൊക്കെ ആ ഫ്ലൈറ്റിൽ വെച്ച് ദൈവമിടയാക്കി. നീ പരിചയപ്പെടുത്തുക, നീ ലജ്ജിക്കേണ്ടി വരത്തില്ല. സ്വർഗം അവൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന്, അവന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് ധൈര്യത്തോടെ പോയി പരിചയപ്പെടുത്തുക. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സംഗതിയോട് ഞാൻ പറയട്ടെ. സ്തോത്രം. ഇവള് പോയി ഞാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നൊന്നും പറഞ്ഞില്ല. നമ്മളായിരുന്നെങ്കിൽ ആ ജീവിതം മുഴുവൻ എന്ന് പറഞ്ഞേ അവനെ കുറിച്ച് പറയേണ്ട സമയം ഒന്നും പറയാൻ കാണുന്നത് തീർന്നു പോയി. യേശുവിനെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തിയോ ആൾ മുഴുവൻ ഇറങ്ങി വരുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. അങ്ങനെ ആളുകൾ മുഴുവൻ ഇറങ്ങി വന്നു. ഞാൻ വാക്കുകളോട് നിർത്തട്ടെ. സമയത്തിന്റെ പരിമിതിയിൽ അതെ ദൈവസന്നിധിയിൽ ഞാൻ പറയാം. അതെ ആളുകൾ മുഴുവൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അതെ ദൈവത്തിന്റെ പുത്രനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഉടനെ അതെ ആളുകൾ പറയുകയാണ്, ഇവൻ ഞങ്ങളുടെ കൂടെ താമസിക്കണം. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ശമര്യ മുഴുവൻ സുവിശേഷം അറിയുവാൻ കാരണം ഈ ജീവിതം വാല്യൂലെസ് വേണ്ടാത്തതിന്റെ പുറകെ ഓടിക്കൊണ്ടിരുന്നത് നിർത്തിയേച്ച് വേണ്ടിയവന്റെ പുറകെ ഓടിയത് അവർ ഒറ്റ.
എന്താ നാം സുവിശേഷീകരണത്തിൽ വിജയിക്കാത്തത്? നമ്മൾ ഇന്ന് വേണ്ടാത്തതെല്ലാം കണ്ടുപിടിച്ചിട്ട് വേണ്ടിയത് കളഞ്ഞായിട്ട് നടക്കുക. നമ്മൾ ആരാധനെ ക്രിസ്തു ഉയർത്തപ്പെടുന്നില്ല, അവന്റെ കേരളത്തിൽ വേറെ വന്ന് ഉയർത്തപ്പെടുന്നു. ഇന്ന് യേശുവിനെ നാം വലിയുന്ന നമ്മുടെ വലുതെ നാം നോക്കുന്നു. യേശുവിനെ കുറിച്ച് അന്നെ പാടുന്നത് നമ്മുടെ കാര്യമ പാടുന്നത്.
പിശാചിനെ എതിർക്കുന്ന ഏറ്റവും വലിയ ചതി വഞ്ചന ഞാൻ നിങ്ങളോട് പറയാം. ദൈവവചനം ഇന്ന് ജനത്തിന് നടുവിൽ മാറ്റിക്കളഞ്ഞിരിക്കുക, അതിനെ വേറെ പലതും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുക.
വചനം കേൾക്കാൻ ആളുകൾ അത് തടിച്ചു കൂടുന്നില്ല. എന്നാൽ ആളുകൾ കൂടുന്നത് എന്തിനാണെന്നറിയാമോ? ജിമ്മിക്സുകൾ കാണാൻ ആളുകൾ കൂടുന്നുണ്ട്. അത് വിഷമിക്കരുത്. ഈ ദിവസങ്ങളിൽ ഒന്നില് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ അത് വാർത്ത ചെയ്യുന്നതുപോലെ അവൻ കടന്നു വരുമ്പോൾ ശരിയായ നേരം വെളിപ്പെടുന്ന ദിനം ആഗതമായിരിക്കുകയാണ്. നമുക്ക് അവന്റെ അടുക്കലേക്ക് പോകാം. ജനത്തെ അത് ബോധവാന്മാരാക്കാം. യേശുവിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നത് പാത്രം വെച്ചിട്ട് പട്ടണത്തിലേക്ക് ചെന്നു വന്നു കാണുക ഒരു മനുഷ്യനെ അവൻ ക്രിസ്തുവായിരിക്കാം. പട്ടണം മുഴുവൻ യേശുവിനെ കണ്ടെത്തുവാൻ്റെ പ്രണമിക്കാം.
ഇന്ന് യേശുവിനെ കണ്ടെത്താൻ കഴിയാത്ത വലിയൊരു കാര്യം പട്ടണത്തിൽ യേശുവിനെ ഉയർത്തുന്നതിന് പകരം കട്ടൗട്ടുകളാണ് നമ്മൾ ഉയർത്തുന്നത്. സബ്രാൻ അടങ്ങാനുണ്ട്, അതിന്റെ പുറകെ ഇരിക്കാനേ അവർ സമ്മതിക്കുന്നു. യേശുവിനെ കാണാൻ ഇന്ന് ആളുകൾ കഴിയുന്നില്ല. Let us think very boldly. ഈ ദിവസങ്ങളിൽ അത് ശരിക്കും ധൈര്യത്തോടെ നമുക്ക് മനസ്സിലാക്കാം. യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞാൻ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അത് തുടരാം.